ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. ബില്ലുകൾ പാസാക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിർദ്ദേശിക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച്. ബീഹാർ മുഖ്യമന്ത്രിയായി 10-ാം തവണയും JDU നേതാവ് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. 56-ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശീല ഉയർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആകാശവാണി മൻ കി ബാത് ഈ മാസം 30-ന്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 28 വരെ സ്വീകരിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. സമയപരിധി നാളെ അവസാനിക്കും. വാർത്തകൾ വിശദമായി. ബില്ലുകൾ പാസാക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയില്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. നിശ്ചിത സമയത്തിനകം അനുമതി നൽകാത്ത ബില്ലുകളെ അനുമതി ലഭിച്ച ബില്ലുകളായി പരിഗണിക്കണമെന്ന നിർദ്ദേശം ഭരണഘടനയുടെ സത്തയ്ക്കും അധികാര വിഭജന സിദ്ധാന്തത്തിനും വിരുദ്ധമാണെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. ഇത്തരത്തിൽ അനുമതി നൽകുന്നത് ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരങ്ങളെ കവർന്നെടുക്കുന്നതാകുമെന്നും ബെഞ്ച് വിശദീകരിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
പ്രത്യേകിച്ച് കാരണങ്ങൾ വിശദമാക്കാതെ ബില്ലുകൾ അനിശ്ചിതമായി വൈകിക്കുന്ന സാഹചര്യത്തിൽ കോടതിക്ക് നിയമപരമായ അവലോകനത്തിലൂടെ ഗവർണർക്ക് നിശ്ചിത സമയപരിധി നിശ്ചയിക്കാൻ പരിമിതമായ അധികാരം ഉപയോഗിക്കാമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വിക്രംനാഥ്, PS നരസിംഹ, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ഭരണഘടനാ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഹർജികൾ പരിഗണിച്ചത്. കഴിഞ്ഞ മെയ്യിൽ രാഷ്ട്രപതിക്കും തമിഴ്നാട് ഗവർണർക്കും ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ സമയപരിധി നിശ്ചയിച്ച മദ്രാസ് ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് വിധിയെ തുടർന്നാണ് രാഷ്ട്രപതി സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടിയത്. 14 ചോദ്യങ്ങളിൽ ഭരണഘടനയുടെ 143-ാം വകുപ്പ് പ്രകാരം വിശദീകരണം ആവശ്യപ്പെട്ടാണ് രാഷ്ട്രപതി സുപ്രീംകോടതിയുടെ അഭിപ്രായം ആവശ്യപ്പെട്ടത്.
ബീഹാർ മുഖ്യമന്ത്രിയായി 10-ാം തവണയും JDU നേതാവ് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. നിതീഷ് കുമാറിനും മറ്റു മന്ത്രിമാർക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പട്ന ഗാന്ധി മൈതാനിയിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഭാരതീയ കലാമഹോത്സവത്തിന്റെ 2-ാം പതിപ്പ് രാഷ്ട്രപതി ദ്രൌപദി മുർമു തെലങ്കാനയിലെ ബൊല്ലാരത്ത് നാളെ ഉദ്ഘാടനം ചെയ്യും. 10-ദിവസത്തെ ഉത്സവത്തിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗോവ സംസ്ഥാനങ്ങളും ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളും പാരമ്പര്യ കലകൾ പ്രദർശിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 നേതൃ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നാളെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലെത്തും. G20യുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അവതരിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉച്ചകോടിയുടെ 3 സെഷനുകളിലും അദ്ദേഹം സംസാരിക്കും. ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക നേതാക്കളുടെ യോഗത്തിലും അദ്ദേഹം സംബന്ധിക്കും. 56-ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ തുടക്കമായി. 81 രാജ്യങ്ങളിൽ നിന്ന് 240 ചലച്ചിത്രങ്ങൾ 9 ദിവസത്തെ മേളയിൽ പ്രദർശനത്തിനെത്തും. ബ്രസീലിയൻ ചിത്രമായ ദി ബ്ലൂ ട്രെയിലറാണ് ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ 25 ഫീച്ചർ ഫിലിമുകളും 20 നോൺ ഫീച്ചർ ഫിലിമുകളും 5 നവാഗത ഫീച്ചർ ഫിലിമുകളും പ്രദർശിപ്പിക്കും. തമിഴ് ചിത്രം അമരൻ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഹിന്ദി ചിത്രം കാഗോരി എന്നിവ ഉദ്ഘാടന ചിത്രങ്ങളായി പ്രദർശിപ്പിക്കും. ഇത്തവണത്തെ ഫോക്കസ് കൺട്രി ജപ്പാനും പങ്കാളിത്ത രാജ്യം സ്പെയിനുമാണ്. ഓസ്ട്രേലിയയാണ് സ്പോട്ട്ലൈറ്റ് കൺട്രി. ഇന്ത്യയുടെ രാജ്യരക്ഷാ ആയുധ ഉൽപാദനം ഈ സാമ്പത്തിക വർഷം 154,000 കോടി രൂപയായി ഉയർന്നു. 2014-ൽ 1,000 കോടി രൂപയിൽ താഴെയായിരുന്ന ആയുധ കയറ്റുമതി 2024-25 23,622 കോടി രൂപയിലെത്തി. 10 വർഷം മുമ്പ് 253,000 കോടി രൂപയായിരുന്ന രാജ്യരക്ഷാ ബജറ്റ് 681,000 കോടി രൂപയായി വർദ്ധിച്ചെന്നും രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ 16-ാമത് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇരുവരും ആശയങ്ങൾ കൈമാറും. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ നാളെ സുപ്രീംകോടതി പരിഗണിച്ചേക്കും. സംസ്ഥാന ഗവൺമെന്റും കോൺഗ്രസും CPIMഉം ഉൾപ്പെടെ ഹർജിക്കാർ ഒന്നിച്ചാണ് വിഷയം ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഉന്നയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനുവേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൌൺസിലർ CK ശശി ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിനു വേണ്ടി ഹാരിസ് ബീരാനാണ് ഹർജി നൽകിയത്. ബീഹാറിലെ SIR സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് നേരത്തെ പരിഗണിച്ചത്. ഈ ബെഞ്ചിന് മുന്നിലാകും കേരളത്തിലെ വിഷയവും വരികയെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 128-ാം പതിപ്പ് ഈ മാസം 30-ന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ സ്വീകരിക്കും. നമോ ആപ്പിലോ മൈ ജിഒവി പ്ലാറ്റ്ഫോമിലോ ടോൾ ഫ്രീ നമ്പറിലും പൊതുജനങ്ങൾക്ക് അഭിപ്രായം പങ്കുവയ്ക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമായി. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും വീടുകൾ തോറും കയറിയിറങ്ങി പ്രചാരണവും സജീവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ സമയപരിധി നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് അവസാനിക്കും. കേരളത്തിന്റെ ഊർജ്ജ വികസന ആസൂത്രണത്തിൽ സുപ്രധാന സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനായിരുന്നു പ്രൊഫസർ വി കെ ദാമോദരനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമിതി ഇന്നലെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ ഇന്ന് ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമായി. സ്പോട്ട് ബുക്കിംഗ് 5,000 ആയി നിജപ്പെടുത്തിയതോടെ രാവിലെ നട തുറന്നത് മുതൽ 11 മണിവരെ സന്നിധാനത്ത് 41,292 തീർത്ഥാടകർ ദർശനം നടത്തി. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് തുടരുന്നു. എന്നാൽ നിലയ്ക്കൽ, പമ്പ, ശരംകുത്തി, നടപ്പന്തൽ എന്നിവിടങ്ങളിലെല്ലാം തീർത്ഥാടകരെ നിയന്ത്രണ വിധേയമായി കടത്തിവിടുന്നതിനാൽ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്പോട്ട് ബുക്കിംഗ് ഇന്നു മുതൽ 24 വരെ 5,000 കുറച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നട തുറന്നത് മുതൽ രാവിലെ 11 വരെയുള്ള കണക്കു പ്രകാരം 38,621 പേർ വെർച്വൽ ക്യൂ വഴിയും 2,671 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി.
ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ വൈകിട്ട് 4 വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. SIT കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് കൊല്ലം വിജിലൻസ് കോടതിയാണ് വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടത്. 4 മണിക്ക് വാസുവിനെ വീണ്ടും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. കേസിലെ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും വിജിലൻസ് കോടതി വിശദമായ വാദം കേൾക്കും. KGMCTA പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി നാളെയും ഈ മാസം 29-നും മെഡിക്കൽ കോളേജ് അധ്യാപകർ OP തിയറി ക്ലാസും ബഹിഷ്കരിക്കും. റിലേ OP ബഹിഷ്കരണം തുടരാനും KGMCTA തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ദേശീയ കലാ ഉത്സവിന്റെ സംസ്ഥാനതല മത്സരത്തിന് കോഴിക്കോട് തുടക്കമായി. ചലച്ചിത്ര ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ചെറുതോണിയിൽ 3 കിലോ കഞ്ചാവുമായി ഒരാളെ പിടികൂടി. ഇടുക്കി സ്വദേശി ഷിബുലാലാണ് അറസ്റ്റിലായത്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ടി രജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 91,440 രൂപയായി. 11,430 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ചിലയിടങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒരിടത്തും ജാഗ്രതാ നിർദ്ദേശമില്ല. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ലക്ഷദ്വീപ് തീരത്ത് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായി. UP ഹത്രാ സ്വദേശി പ്രശാന്ത് അഗർവാളിനെ ക്രൈംബ്രാഞ്ച് സംഘം സാഹസികമായി പിടികൂടുകയായിരുന്നു. കിൽത്താൻ ദ്വീപിൽ സംഘടിപ്പിച്ച 34-ാമത് ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിൽ 250 പോയിന്റോടെ ടീം അന്ത്രോത്ത് ചാമ്പ്യന്മാരായി. ടീം അമിനി 2-ാം സ്ഥാനവും ടീം അഗത്തി 3-ാം സ്ഥാനവും നേടി. Under-23 ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിന് ജയം. അഹമ്മദാബാദിൽ പുതുച്ചേരിയെ 6 വിക്കറ്റിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. കൊടകരയിൽ KSRTC ബസും കണ്ടെയ്നർ ലോറിയും പുലർച്ചെ 2:30 കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ബില്ലുകൾ പാസാക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിർദ്ദേശിക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച്. ബീഹാർ മുഖ്യമന്ത്രിയായി 10-ാം തവണയും JDU നേതാവ് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. 56-ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശീല ഉയർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആകാശവാണി മൻ കി ബാത് ഈ മാസം 30-ന്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 28 വരെ സ്വീകരിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. സമയപരിധി നാളെ അവസാനിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.